അധ്യായം 77. പിലാത്തോസിൻ്റെ അരമനയിൽ. മത്തായി 22:11 മുതൽ 31 വരെ. മർക്കോസ് 15:1 മുതൽ 20 വരെ. ലൂക്കോസ് 23:1 മുതൽ 25 വരെ. യോഹന്നാൻ 18:28 മുതൽ 40 വരെ. 19:1 മുതൽ 16 വരെ. റോമൻ നാടുവാഴിയായ പിലാത്തോസിൻ്റെ ആസ്ഥാനത്ത് ബന്ധനസ്ഥനായി ക്രിസ്തു നിന്നു. ക്രിസ്തുവിന് ചുറ്റും കാവൽ പടയാളികളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. വളരെയധികം കാഴ്ചക്കാർ ഗലീലക്കാരനായ തടവുകാരനെ കാണുവാൻ കൂടിയിരുന്നു. പ്രധാന കവാടത്തിന് വെളിയിൽ സന്നിധിയും സംഘത്തിലെ അംഗങ്ങളും പുരോഹിതന്മാരും യഹൂദാ പ്രമാണികളും മൂപ്പന്മാരും ജനക്കൂട്ടവും നിലയുറപ്പിച്ചു. യേശു കുറ്റക്കാരനെന്ന് സന്നിധിയും സംഘം വിധി പ്രസ്താവിച്ചു. ആ വിധി ഉറപ്പിക്കുവാനും നടപ്പാക്കുവാനുമാണ് പിലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിനെ ആനയിച്ചത്. റോമാക്കാരുടെ ആസ്ഥാനത്ത് യഹൂദന്മാർ കയറുകയില്ല. അതവർക്ക് അശുദ്ധ സ്ഥലമാണ്. അതുകൊണ്ടാണ് അവർ വെളിയിൽ നിന്നത്. അവരുടെ ആചാരപ്രകാരം അവർ ആ സ്ഥാനത്ത് പ്രവേശിച്ചാൽ അശുദ്ധരാവുകയും പെസഹായിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ തങ്ങളുടെ ഹൃദയങ്ങൾ വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഇരിപ്പിടങ്ങൾ ആക്കി തീർക്കുന്നതിലൂടെ തങ്ങൾ അശുദ്ധരായി എന്ന് യഹൂദ ശ്രേഷ്ഠർ അറിഞ്ഞില്ല. ക്രിസ്തുവിനെ നിരാകരിച്ചതിലൂടെ പെസഹായുടെ പ്രസക്തി അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെയായിത്തീർന്നു. യേശുവിനെ അത് രാവിലെ പിലാത്തോസിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. പിലാത്തോസ് ഉറക്കമുണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് രാവിലെ തന്നെ ഒരാളെ വിചാരണ ചെയ്യേണ്ടി വന്നതിൽ പിലാത്തോസ് അസന്തുഷ്ടനായിരുന്നു. ആരോപണ വിധേയനായ ക്രിസ്തുവിനെ അത്ര താല്പര്യപൂർവ്വമല്ല പിലാത്തോസ് നോക്കിയത്. യഹൂദന്മാരുടെ അപ്രീതിക്ക് പാത്രവാനായ ഒരാളായിരുന്നു തൻ്റെ മുമ്പാകെ നിൽക്കുന്നതെന്ന് പിലാത്തോസ് മനസ്സിലാക്കി. യേശുവിനെ പിലാത്തോസ് വീക്ഷിച്ചു. പല തരക്കാരായ കുറ്റവാളികളെ പിലാത്തോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ പോലെ ശാന്തതയും ആഭിജാത്യവും മുഖത്ത് വിളങ്ങുന്ന ഒരു മനുഷ്യനെയും പിലാത്തോസ് കണ്ടിരുന്നില്ല. കുറ്റത്തിൻ്റെ ലാഞ്ഛന പോലും യേശുവിൽ കാണുവാൻ പിലാത്തോസിന് കഴിഞ്ഞില്ല. ശാന്തത കളിയാടുന്ന ഒരു മുഖവുമായിരുന്നു പിലാത്തോസിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. സ്വർഗത്തിൻ്റെ മുദ്ര ആ മുഖത്ത് വിളങ്ങിയിരുന്നു. ക്രിസ്തുവിൻ്റെ മുഖം പിലാത്തോസിൽ നല്ല മതിപ്പുളവാക്കി. പിലാത്തോസിലുള്ള സത്ചിന്തകളെ ഉണർത്തുവാൻ പോന്നതായിരുന്നു യേശുവിൻ്റെ ഭാവം. യേശുവിനെക്കുറിച്ച് പിലാത്തോസ് കേട്ടിരുന്നു. ഗലീലക്കാരനായ പ്രവാചകൻ രോഗികളെ സൗഖ്യമാക്കുന്നുവെന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നുവെന്നുമുള്ള വാർത്തകൾ പിലാത്തോസിൻ്റെ ഭാര്യ തന്നോട് പറഞ്ഞിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ അതെല്ലാം പിലാത്തോസ് ഓർത്തു. യേശുവിനെതിരെയുള്ള ആരോപണങ്ങൾ അറിയുവാൻ താൻ ജിജ്ഞാസുവായിരുന്നു. യേശുവിനുള്ള ആരോപണങ്ങൾ എന്ത് എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ യഹൂദ നേതാക്കൾ കുപിതരായി. ക്രിസ്തുവിനെതിരായി തങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങളെ ന്യായീകരിപ്പാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് അറിയാമായിരുന്നുകൊണ്ട് ഒരു പരസ്യ വിചാരണ യഹൂദന്മാർ ആഗ്രഹിച്ചില്ല. നസറയനായ യേശു ഒരു വഞ്ചകനാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. ഈ മനുഷ്യൻ്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുമെന്നു എന്ന് പിലാത്തോസ് വീണ്ടും ചോദിച്ചു. ആ ചോദ്യത്തിന് മഹാപുരോഹിതന്മാർ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ കോപം പുറത്ത് കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കുറ്റക്കാരൻ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ വക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു. രാഷ്ട്രത്തിലെ ഒന്നാം നിരക്കാരായ സന്നിധി സംഘത്തിലെ അംഗങ്ങൾ മരണയോഗ്യനെ നിവധിച്ച ഒരാളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവനെതിരായ കുറ്റമെന്ത് എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തങ്ങളുടെ പ്രാധാന്യതയെക്കുറിച്ച് പിലാത്തോസിനെ ധരിപ്പിക്കണമെന്ന് മഹാപുരോഹിതന്മാർ ആഗ്രഹിച്ചു. വിശദാംശങ്ങളിലേക്ക് കടക്കാതെ തങ്ങളുടെ ആവശ്യം പിലാത്തോസിനെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ അവർ തുനിഞ്ഞു. തങ്ങൾ നൽകിയ വിധി പിലാത്തോസിനെ കൊണ്ട് അംഗീകരിച്ച് കിട്ടുവാൻ അവർ വളരെ ആഗ്രഹിച്ചു. തങ്ങൾ ചമച്ചുണ്ടാക്കിയ കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവർ നൽകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. ദുർബലനും അസ്ഥിരനുമായ പിലാത്തോസിനെ കൊണ്ട് തങ്ങളുടെ പദ്ധതി നടപ്പാക്കാമെന്ന് മഹാപുരോഹിതന്മാർ കരുതി. ഇതിനു മുമ്പ് ശിക്ഷ അർഹിക്കാത്തവർക്ക് മരണശിക്ഷ വിധിച്ചുകൊണ്ട് ധ്രുതഗതിയിൽ പിലാത്തോസ് വിധി നടപ്പാക്കിയിരുന്നു. ഒരു തടവുകാരൻ്റെ ജീവന് പിലാത്തോസ് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. യേശുവിനെ വിചാരണ ചെയ്യാതെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു യഹൂദാ പ്രമാണികളുടെ ആഗ്രഹം. പിലാത്തോസിൽ നിന്ന് തങ്ങളുടെ ഉത്സവദിനമായ പെസഹായോടനുബന്ധിച്ച് ഒരു പാരിതോഷികമെന്നവണ്ണം യേശുവിനെ കൊല ചെയ്യുന്നതിന് വിട്ടുകിട്ടുവാൻ യഹൂദന്മാർ ശ്രമിച്ചു. എന്നാൽ തൻ്റെ മുമ്പാകെ നിന്ന അസാധാരണക്കാരനായ തടവുകാരൻ പിലാത്തോസിൻ്റെ ഹൃദയത്തെ ആകർഷിച്ചു. യേശുവിനെ ഉടനടി വിട്ടുകൊടുക്കുവാൻ പിലാത്തോസിൻ്റെ മനസാക്ഷി അനുവദിച്ചില്ല. പുരോഹിതന്മാരുടെ ഇംഗിതം പിലാത്തോസ് മനസ്സിലാക്കി. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച കഥ പിലാത്തോസ് കേട്ടിരുന്നു. യേശുവിനെതിരായുള്ള ആരോപണങ്ങൾ എന്തെല്ലാമാണെന്നും അവ ശരിയായിരുന്നുവോ എന്നും പരിശോധിക്കുന്നതിന് പിലാത്തോസ് തീരുമാനിച്ചു. പുരോഹിതന്മാരോട് പിലാത്തോസ് ചോദിച്ചു, നിങ്ങളുടെ ന്യായതീർപ്പ് മതിയെങ്കിൽ പിന്നെ എന്തിന് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു? നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ. പുരോഹിതന്മാർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അവനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വിധി പ്രാബല്യത്തിൽ വരണമെങ്കിൽ അങ്ങയുടെ അനുമതി കൂടെ വേണ്ടിയിരുന്നു. നിങ്ങളുടെ വിധി എന്താകുന്നു? പിലാത്തോസ് ചോദിച്ചു. അവന് മരണശിക്ഷ നൽകണമെന്നാകുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നാൽ മരണശിക്ഷ നടപ്പിൽ വരുത്തുവാൻ നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ ശിക്ഷ നടപ്പാക്കുവാൻ അങ്ങ് അനുമതി തരയണം. അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. യഹൂദ പ്രമാണികൾ ഒന്നടങ്കം പറഞ്ഞു. പിലാത്തോസ് നീതിന്യായ ബോധമുള്ളവനായിരുന്നുവെങ്കിലും പുരോഹിതന്മാരുടെ ആവശ്യം ഉടനടി കൈക്കൊണ്ടില്ല. യേശുവിനെതിരായി തെളിവ് വേണമെന്ന് പിലാത്തോസ് ആവശ്യപ്പെട്ടു. പുരോഹിതന്മാർ പുഴങ്ങി. തങ്ങളുടെ ഗൂഢലക്ഷ്യം വെളിച്ചത്താകുമെന്ന് അവർ ഭയപ്പെട്ടു. മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാലാണ് യേശു ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നതെന്ന് ആരും അറിയരുതെന്ന് പുരോഹിതവൃന്ദം ആഗ്രഹിച്ചു. മതപരമായ കാരണത്താലാണ് യേശു ശിക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ പിലാത്തോസിന് അതിൽ താൽപ്പര്യമില്ലായിരുന്നു. യേശു ഒരു രാഷ്ട്രീയ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ റോമ ഗവൺമെൻറ്റിന് ശിക്ഷിക്കാനാവുമായിരുന്നുള്ളൂ. യഹൂദന്മാരുടെ ഇടയിൽ റോമൻ ഭരണത്തിനെതിരായി അടിക്കടി വിപ്ലവങ്ങളും പൊതുജന മുന്നേറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. റോമൻ ഭരണകൂടം ഇപ്രകാരമുള്ളതായ ലഹളകളെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുന്നുണ്ടായിരുന്നു. സമരങ്ങൾക്കെതിരായി അവർ സദാ ജാഗരൂകരായിരുന്നു. ആ സമയത്താണ് പരീശന്മാരൊരു ചോദ്യവുമായി യേശുവിനെ കുരുക്കിൽ പിടിക്കുവാൻ ശ്രമിച്ചത്. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? എന്നാൽ യേശു അവരുടെ തന്ത്രത്തെ പൊളിച്ചു. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ലൂക്കോസ് 20:22-25. ക്രിസ്തു നൽകിയ ഉത്തരം നയശാലികളായ യഹൂദന്മാരെ പരാജിതരാക്കി. യേശു അവരെ പരാജയപ്പെടുത്തിയത് അവിടെ സന്നിഹിതരായിരുന്ന റോമൻ ജനതയും കണ്ടിരുന്നു. ക്രിസ്തുവിൻ്റെ വാക്കുകളെ തെറ്റായി ചിത്രീകരിക്കുവാൻ പരീശന്മാർ കള്ളസാക്ഷികളെ വരുത്തി. അവർ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. 3 കുറ്റങ്ങളാണ് അവർ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയത്. എന്നാൽ ഒന്നിനും അടിസ്ഥാനമില്ലായിരുന്നു. അവരുടെ അന്തർഗതം പിലാത്തോസ് മനസ്സിലാക്കി. റോമൻ ഭരണകൂടത്തിനെതിരായി യേശു പ്രവർത്തിച്ചു എന്ന് പിലാത്തോസ് വിശ്വസിച്ചില്ല. ക്രിസ്തുവിൻ്റെ മുഖഭാവവും തന്നെ ആരോപിക്കപ്പെട്ട കുറ്റവും തമ്മിൽ ഒരു പൊരുത്തവും പിലാത്തോസ് കണ്ടില്ല. യഹൂദ പ്രമാണികളുടെ പാതയിൽ വിലങ്ങുതടിയായി നിന്ന ഒരു നിർദോഷിയായ മനുഷ്യനെ വധിക്കുവാൻ ഒരു ഭയങ്കര ഗൂഢാലോചന നടന്നിരിക്കുന്നുവെന്ന് പിലാത്തോസിന് ബോധ്യമായി. യേശുവിങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് പിലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു മറുപടി പറഞ്ഞു, ഞാൻ ആകുന്നു. യേശു സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ക്രിസ്തുവിൻ്റെ ഉത്തരം കയ്യഭാവും മറ്റ് പ്രമാണികളും കേട്ടപ്പോൾ ക്രിസ്തു കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന് പിലാത്തോസിനോട് പറഞ്ഞു. എല്ലാവരും യേശുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. ജനങ്ങളുടെ രോഷം കണ്ട പിലാത്തോസ് ഭയചികിതനായി. തൻ്റെ മേൽ കുറ്റം ആരോപിച്ചവരോട് യേശു ഒരു ഉത്തരവും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, ഇവർ നിൻ്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ? അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികിയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. പിലാത്തോസിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കോടതിയെ വീക്ഷിച്ച ക്രിസ്തു തൻ്റെ മേൽ ചൊരിഞ്ഞ ദൂഷണങ്ങൾ എല്ലാം കേട്ടു. തനിക്കെതിരായി പറഞ്ഞ കള്ളസാക്ഷ്യങ്ങൾക്കൊന്നും യേശു പ്രതികരിച്ചില്ല. യേശുവിൻ്റെ രൂപം തന്നെ തൻ്റെ നിരപരാധിത്വത്തിന് സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ മേൽ ആഞ്ഞടിച്ച കോപാവേശത്തിൻ്റെ അലകൾ യേശുവിനെ ഒട്ടും ചലിപ്പിച്ചില്ല. തിരമാലകൾ കാണുകെ മനുഷ്യൻ്റെ ക്രോധം കർത്താവിനെതിരെ ഉയർന്നുകൊണ്ടിരുന്നു. യേശു നിശബ്ദനായി ഇതെല്ലാം കേട്ടു. പക്ഷേ നിശബ്ദത വാചാലമായിരുന്നു. അകമേയുള്ള മനുഷ്യനിൽ നിന്ന് പുറമേയുള്ള മനുഷ്യൻ്റെ മേൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെയായിരുന്നു അത്. ക്രിസ്തുവിൻ്റെ നിശബ്ദതയിൽ പിലാത്തോസ് അത്ഭുതപ്പെട്ടു. തൻ്റെ ജീവനിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് കോടതി നടപടികളെ ഈ മനുഷ്യൻ അവഗണിക്കുകയാണോ? പിലാത്തോസ് ആർ തട്ടഹസിക്കുന്ന ജനത്തെയും യഹൂദ പ്രമാണികളെയും ശാന്തനും അക്ഷോഭ്യനുമായി നിൽക്കുന്ന യേശുവിനെയും മാറി മാറി നോക്കി. പുരോഹിതന്മാരെ പോലെ അനീതിയും ദുഷ്ടതയുമുള്ള ആളല്ല യേശു എന്ന് പിലാത്തോസിന് മനസ്സിലായി. യേശുവിൽ നിന്ന് സത്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചും ജനങ്ങളുടെ ആരവാരത്തിൽ നിന്ന് അല്പമോചനം ലഭിക്കുന്നതിനുമായി പിലാത്തോസ് യേശുവിനെ കുറച്ച് മാറ്റി നിർത്തി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു ഈ ചോദ്യത്തിന് പ്രത്യക്ഷമായ ഉത്തരം നൽകിയില്ല. പിലാത്തോസിനോട് പരിശുദ്ധാത്മാവ് സംവാദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യേശുവിന് മനസ്സിലായി. തൻ്റെ ഹൃദയത്തിലുണ്ടായ ബോധ്യം അംഗീകരിക്കാൻ പിലാത്തോസിന് യേശു അവസരം കൊടുത്തു. യേശു പിലാത്തോസിനോട് ചോദിച്ചു, ഇത് നീ സ്വയമായി ചോദിക്കുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ? പുരോഹിത പ്രമാണികളുടെ പ്രേരണയാലാണോ അതോ എന്നിൽ നിന്ന് അറിവ് പ്രാപിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണോ പിലാത്തോസ് തന്നോട് ചോദിച്ചത് എന്നായിരുന്നു യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. പിലാത്തോസിന് യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലായി. എങ്കിലും അഹംഭാവം പിലാത്തോസിനെ കീഴ്പ്പെടുത്തി. യേശുവിനെ സ്വീകരിക്കുവാൻ അവന് മനസ്സിലായിരുന്നു. ഞാൻ യഹൂദനോ? പിലാത്തോസ് പറഞ്ഞു. നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്തു? പിലാത്തോസിൻ്റെ നല്ല അവസരം നഷ്ടപ്പെട്ടു. എങ്കിലും അത് നല്ല പ്രകാശം കൊടുക്കാതിരുന്നില്ല. പിലാത്തോസിൻ്റെ ചോദ്യത്തിനുത്തരമായി തൻ്റെ ദൗത്യത്തെക്കുറിച്ച് യേശു പറഞ്ഞു. താൻ ഭൗമികമായ അധികാരം അന്വേഷിക്കുന്നവനല്ല എന്ന് പിലാത്തോസിനെ ക്രിസ്തു ബോധ്യപ്പെടുത്തി. എൻ്റെ രാജ്യം ഐഹികമല്ല, യേശു പറഞ്ഞു. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്വീകരിക്കുവാനൊരുക്കമുള്ളവർക്ക് ഗൂഢമർമ്മങ്ങളെ തുറക്കുന്ന ഒരു താക്കോലാണ് തൻ്റെ വചനമെന്ന് ക്രിസ്തു പറഞ്ഞു. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ക്രിസ്തുവിൻ്റെ രാജ്യം വികസിക്കുന്നതിൻ്റെ കാരണം അത് വചനത്തിൽ അടിസ്ഥാനം വിട്ടിരിക്കുന്നതിനാലാകുന്നു. തകർന്നടിഞ്ഞ പിലാത്തോസിൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ള ഏക വഴി സത്യത്തെ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നുവെന്ന് പിലാത്തോസ് മനസ്സിലാക്കണമെന്നും യേശു ആഗ്രഹിച്ചു. സത്യം അറിയുവാൻ പിലാത്തോസിന് ആഗ്രഹമുണ്ടായിരുന്നു. പിലാത്തോസിൻ്റെ മനസ്സ് ആകെ പതറിയിരുന്നു. യേശു പറഞ്ഞ വാക്കുകൾ പിലാത്തോസ് ഗ്രഹിച്ചു. സത്യം എന്താണെന്നും അത് എപ്രകാരം സ്വായത്തമാക്കുവാൻ കഴിയുമെന്നും അറിയുവാൻ പിലാത്തോസിന് ആഗ്രഹമുണ്ടായി. സത്യം എന്നാൽ എന്ത്? പിലാത്തോസ് കർത്താവിനോട് ചോദിച്ചു. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് ഒരു ഉത്തരവും ലഭിക്കുന്നതിന് പിലാത്തോസ് കാത്തുനിന്നില്ല. വെളിയിൽ നടക്കുന്ന കോലാഹലം ജനത്തിൻ്റെ താൽപ്പര്യമെന്തെന്ന് പിലാത്തോസിനെ അനുസ്മരിപ്പിച്ചു. പെട്ടെന്നുള്ള നടപടിക്ക് വേണ്ടി പുരോഹിതന്മാർ മുറവിളി കൂട്ടുകയായിരുന്നു. പിലാത്തോസ് മുമ്പോട്ട് നടന്ന് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. രക്ഷിതാവായ ക്രിസ്തുവിനെ എതിരായി മുറവിളി കൂട്ടുന്ന യഹൂദ പ്രമാണികളുടെ കാപട്യത്തിനും ദുഷ്ടതയ്ക്കും നൽകിയ ഒരു ശകാരമായിരുന്നു സത്യദൈവത്തെ അറിയാത്ത പിലാത്തോസിൻ്റെ വാക്കുകൾ. പുരോഹിതന്മാരും മൂപ്പന്മാരും പിലാത്തോസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ ക്രുദ്ധരായി. അവർക്ക് കോപവും നിരാശയും ഉണ്ടായി. യേശുവിനെ ബന്ധനസ്ഥനാക്കി ശിക്ഷിക്കുവാൻ ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ. പിലാത്തോസ് യേശുവിനെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കുമെന്ന് അവർക്ക് തോന്നിയപ്പോൾ യേശുവിനെ പിച്ചി ചിന്തിക്കളയാനുള്ളതായ കോപം അവർക്കുണ്ടായി. പിലാത്തോസിനെ അവർ കുറ്റപ്പെടുത്തി. റോമാ ഗവൺമെൻറ് പിലാത്തോസിന് എതിരാകുമെന്ന് യഹൂദന്മാർ മുന്നറിയിപ്പ് നൽകി. യേശു കൈസറിൻ്റെ പ്രതിയോഗിയായിരിക്കെ എന്തുകൊണ്ട് അവനെതിരായി പിലാത്തോസ് നടപടി എടുക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി. വിദ്വേഷമെങ്കും പ്രതിഫലിച്ചു. യേശു രാജ്യദ്രോഹിയെന്ന് യഹൂദന്മാർ ആക്രോശിച്ചു. അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ചു, ജനത്തെ കലഹിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ യേശുവിനെ ഒരു കുറ്റവാളിയായി പ്രഖ്യാപിക്കുവാനുള്ളതായ ഒരു ചിന്തയും പിലാത്തോസിന് ഇല്ലായിരുന്നു. അസൂയയും മുൻവിധിയുമാണ് യേശുവിനെതിരായി പ്രകോപിതമാക്കുവാൻ യഹൂദന്മാരെ പ്രേരിപ്പിച്ചതെന്ന് പിലാത്തോസിന് അറിയാമായിരുന്നു. തൻ്റെ ചുമതലയെക്കുറിച്ചും പിലാത്തോസ് ബോധവാനായിരുന്നു. യേശുവിനെ ഉടനടി മോചിപ്പിക്കേണ്ടതാണെന്ന നീതിബോധം അവനെ ഉണർത്തി. എന്നാൽ പിലാത്തോസ് ജനത്തിൻ്റെ അപ്രീതിയെ ഭയപ്പെട്ടു. യേശുവിനെ ജനത്തിന് വിട്ടുകൊടുക്കാതിരുന്നാൽ വലിയ ബഹളമുണ്ടാകുമെന്ന് പിലാത്തോസ് ഭയപ്പെട്ടു. ജനരോക്ഷത്തെ നേരിടുവാൻ പിലാത്തോസിന് ധൈര്യമില്ലായിരുന്നു. ക്രിസ്തു ഗലീലക്കാരനെന്ന് കേട്ടപ്പോൾ ഹെരോദാവിൻ്റെ അടുത്തേക്ക് ക്രിസ്തുവിനെ അയക്കുവാൻ പിലാത്തോസ് തീരുമാനിച്ചു. താനും ഹെരോദാവും തമ്മിലുണ്ടാക്കിയ പഴയ വൈരം തീർക്കുവാൻ പിലാത്തോസ് ഈ സന്ദർഭം ഉപയോഗിച്ചു. ക്രിസ്തുവിൻ്റെ വിചാരണ മൂലം അഭരണാധികാരികൾ വൈരം അവസാനിപ്പിച്ചു, സ്നേഹിതന്മാരായി തീർന്നു. പിലാത്തോസ് വീണ്ടും യേശുവിനെ പടയാളികളെ ഏൽപ്പിച്ചു. ജനക്കൂട്ടത്തിൻ്റെ പരിഹാസ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ യേശുവിനെ ഹെരോദാവിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. ഇതിനു മുമ്പ് ഹെരോദാവ് യേശുവിനെ കണ്ടിരുന്നില്ല. അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ രക്തം ചൊരിയിച്ച ഹെരോദാവായിരുന്നു ഇയാൾ. യേശുവിനെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഹെരോദാവ് ഭയചികിതനായി പറഞ്ഞു, ഞാൻ തലവെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത്. മർക്കോസ് 6:16, മത്തായി 14:2. എങ്കിലും ഹെരോദാവ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. യോഹന്നാനെ കൊന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മ ഹെരോദാവിനെ വേട്ടയാടിയിരുന്നു. ഒരു താലത്തിനകത്ത് യോഹന്നാൻ്റെ ഛേദിക്കപ്പെട്ട ശിരസ് തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട സംഭവം മറയ്ക്കുവാൻ ഹെരോദാവ് ആശിച്ചിരുന്നു. ക്രിസ്തുവിനെ മോചിപ്പിക്കുകയാണെങ്കിൽ താൻ ചോദിക്കുന്ന എന്തും നിറവേറ്റിക്കൊടുക്കാമെന്ന് ഹെരോദാവ് പ്രതീക്ഷിച്ചു. പുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അവർ ഹെരോദാവിനോട് ക്രിസ്തുവിനെക്കുറിച്ച് ആരോപണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഹെരോദാവ് ആരോപണങ്ങളെ ഗണ്യമാക്കിയില്ല. ക്രിസ്തുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന് എവരോടും നിശബ്ദരായിരിക്കാൻ ഹെരോദാവ് ആവശ്യപ്പെട്ടു. ക്രിസ്തുവിനെ ബന്ധനവിമുക്തനാക്കുവാൻ അവൻ ആജ്ഞാപിച്ചു. ക്രിസ്തുവിനോട് നിർദയമായി പെരുമാറിയവരെ ഹെരോദാവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഹെരോദാവ് ക്രിസ്തുവിൻ്റെ മുഖത്ത് ദർശിച്ചതും ജ്ഞാനവും വിശുദ്ധിയുമായിരുന്നു. അസൂയയും വിദ്വേഷവുമാണ് ക്രിസ്തുവിനെ എതിർക്കുന്നവരെ നയിച്ചിരുന്നതെന്ന് പിലാത്തോസിനെ പോലെ ഹെരോദാവിനും ബോധ്യമായി. ഹെരോദാവ് ക്രിസ്തുവിനോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ക്രിസ്തു നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഹെരോദാവിൻ്റെ ആജ്ഞപ്രകാരം ക്ഷീണിതരെയും അംഗഹീനരെയും അവിടെ കൊണ്ടുവന്നു. അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ദൈവികത്വം തെളിയിക്കുവാൻ യേശുവിനോട് ഹെരോദാവ് ആവശ്യപ്പെട്ടു. യേശുവിൽ നിന്ന് ഒരത്ഭുത പ്രവൃത്തി കാണുവാൻ ഹെരോദാവ് വളരെ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ യേശു ഹെരോദാവിൻ്റെ അഭീഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ചില്ല. ദൈവപുത്രൻ പൂർണ്ണ മനുഷ്യനായി പരീക്ഷകളെ നേരിട്ടു. തൻ്റെ ദൈവികത്വം ഉപയോഗിച്ച് ക്രിസ്തു പരീക്ഷകളെ അഭിമുഖീകരിച്ചില്ല. തൻ്റെ മുമ്പാകെ ഒരത്ഭുതം പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനെ സ്വതന്ത്രനായി വിടുമെന്ന് ഹെരോദാവിൻ്റെ വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ക്രിസ്തുവിനെ കുറ്റം വിധിച്ചവർ തന്നെ കണ്ടിട്ടുള്ളതാണ്. മരിച്ചവർ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് ജീവൻ പ്രാപിക്കുന്നത് അവർ കണ്ടിരുന്നു. ക്രിസ്തു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചേക്കുമോ എന്ന് യഹൂദന്മാർ ഭയപ്പെട്ടു. അവർ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി പ്രകടനമാണ്. യേശു അത്ഭുതം പ്രവർത്തിച്ചാൽ തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം താറുമാറാകുമെന്ന് യഹൂദന്മാർ ഭയപ്പെട്ടു. ക്രിസ്തു വഞ്ചകനും ദൈവദൂഷണം പറയുന്നവനുമാണെന്ന് അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ബേൽസ്യുബേലിൻ്റെ സഹായത്തോടെയാണ് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികളെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഹെരോദാവിൻ്റെ മന്ദിരം ശബ്ദായമാനമായിരുന്നു. ക്രൂരനായ ഹെരോദാവിൻ്റെ മനസാക്ഷി മരവിച്ചു കഴിഞ്ഞു. യോഹന്നാനെ വധിച്ചതിൻ്റെ കുറ്റബോധം ഹെരോദാവിനെ കുറച്ചു കാലം പീഡിപ്പിച്ചിരുന്നു. എന്നാൽ ഭോഗാസക്തനായ ഹെരോദാവ് ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. യോഹന്നാനെ വധിച്ചത് തന്നെ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നുവെന്ന് പറയുവാൻ ഹെരോദാവ് ഒരുമ്പെട്ടു. ക്രിസ്തുവിനെ വിടുവിക്കുവാനും ശിക്ഷിക്കുവാനും തനിക്ക് കഴിയുമെന്നും ഹെരോദാവ് വീമ്പിളക്കി. എന്നാൽ യേശു നിശബ്ദത പാലിച്ചതേയുള്ളൂ. യേശുവിൻ്റെ നിശബ്ദത ഹെരോദാവിന് അസഹ്യമായി തോന്നി. തന്നെ അവഗണിക്കുകയാണെന്ന് യേശു ചെയ്യുന്നതെന്ന് ഹെരോദാവിന് അനുഭവപ്പെട്ടു. ഹെരോദാവിൻ്റെ ഭീഷണികളൊന്നും യേശുവിനെ ചഞ്ചലയുക്തനാക്കിയില്ല. മനുഷ്യൻ്റെ വ്യർത്ഥമായ ജിജ്ഞാസ ശമിപ്പിക്കുകയായിരുന്നില്ല യേശുവിൻ്റെ ഉദ്ദേശം. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനാണ് യേശു വന്നത്. പാപരോഗത്താൽ വലയുന്നവരെ സൗഖ്യമാക്കേണ്ട സന്ദർഭത്തിൽ യേശു നിശബ്ദത പാലിക്കുകയില്ല. അഹങ്കാരത്തോട് സത്യത്തെ ചവിട്ടി മെതിച്ചു കളയുന്നവർക്ക് ഒരു ഉപദേശവും നൽകുവാൻ യേശുവിനില്ലായിരുന്നു. കഠിനഹൃദയനായ ഹെരോദാവിനെ കുത്തിത്തുളയ്ക്കുന്ന വാക്കുകൾ പറയുവാൻ യേശുവിന് കഴിയുമായിരുന്നു. ഹെരോദാവിൻ്റെ ജീവിതത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുവാനും അവന് വരാൻ പോകുന്ന ഭയങ്കര ശിക്ഷയെ പ്രസ്താവിക്കുവാനും ക്രിസ്തുവിന് കഴിയുമായിരുന്നു. എന്നാൽ ഹെരോദാവിന് നൽകാമായിരുന്ന കഠിന ശിക്ഷ നിശബ്ദതയായിരുന്നു. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ്റെ ഉപദേശം തിരസ്കരിച്ചവരായിരുന്നു ഹെരോദാവ്. സ്വർഗത്തിൽ നിന്ന് വന്ന രാജകുമാരൻ ഹെരോദാവിനോട് സംസാരിപ്പാൻ കൂട്ടാക്കിയില്ല. മനുഷ്യവർഗത്തിൻ്റെ ദുരിതങ്ങൾ കേൾക്കുവാൻ കാത്തിരുന്ന കാതുകൾ ഹെരോദാവിൻ്റെ ആജ്ഞകൾ കേൾക്കുവാൻ ഒരുക്കമല്ലായിരുന്നു. ഹൃദയ നൊമ്പരത്തോട് കടന്നുവരുന്ന പാപിക്ക് പാപക്ഷമയും കാരുണ്യവും ചൊരിയുന്ന ആ കണ്ണുകൾക്ക് ഹെരോദാവിന് നൽകുവാൻ ഒന്നുമില്ലായിരുന്നു. സ്നേഹത്തിൻ്റെ വാക്കുകൾക്കായി മാത്രം തുറക്കപ്പെട്ടിട്ടുള്ള ആ അധരങ്ങൾ ഹെരോദാവിനോട് സംസാരിപ്പാൻ തയ്യാറല്ലായിരുന്നു. ഹെരോദാവിൻ്റെ മുഖം കോപം കൊണ്ട് കറുത്തു. പുരുഷാരത്തിൻ്റെ നേരെ തിരിഞ്ഞ് യേശു കാപട്ടി നിറഞ്ഞവനാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഹെരോദാവ് ക്രിസ്തുവിനോട് പറഞ്ഞു, നിന്റെ അവകാശവാദങ്ങൾക്ക് നീ തെളിവ് നൽകുന്നില്ലെങ്കിൽ നിന്നെ പടയാളികൾക്കും ജനത്തിനും ഏൽപ്പിക്കും. അവർ നിന്നെ കൊണ്ടോ സംസാരിപ്പിക്കും. നീ കാപട്യം നിറഞ്ഞവനാണെങ്കിൽ അവരുടെ കയ്യാലുള്ള മരണമാണ് നീ അർഹിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ ഒരത്ഭുതം പ്രവർത്തിച്ച് നിന്നെ തന്നെ രക്ഷിക്കാം. ഹെരോദാവ് ഇത്രയും സംസാരിച്ചു കഴിഞ്ഞ ഉടനെ ക്രിസ്തുവിൻ്റെ നേരെ ജനം പാഞ്ഞു ചെന്നു. യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു. ദൈവപുത്രനെ അവമാനിക്കുന്നതിൽ ഹെരോദാവും കൂടി. റോമൻ പടയാളികൾ ഇടപെട്ട് അവരെ പിന്നോക്കം വായിച്ചില്ലായിരുന്നുവെങ്കിൽ കോപാക്രാന്തരായ ജനം യേശുവിനെ പിച്ചിച്ചീന്തുമായിരുന്നു. ഹെരോദാവ് യേശുവിനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു. റോമൻ പടയാളികളും ഈ പരിഹാസത്തിൽ പങ്കുചേർന്നു. ഹെരോദാവിൻ്റെയും യഹൂദ നേതാക്കളുടെയും പ്രോത്സാഹനം ലഭിച്ചപ്പോൾ ദുഷ്ടന്മാരായ പടയാളികൾ യേശുവിനെ കഠിനമായി പീഡിപ്പിച്ചു. കർത്താവ് എല്ലാം ക്ഷമയോടെ സഹിച്ചു. തങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തുവിൻ്റെ ശത്രുക്കൾ അവൻ്റെ സ്വഭാവത്തെ അളക്കുവാൻ ശ്രമിച്ചത്. തങ്ങളെപ്പോലുള്ള ഒരാളാണ് ക്രിസ്തുവെന്ന് അവർ കരുതി. എന്നാൽ ആ രംഗം അവിടെ അവസാനിച്ചു. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം അവിടെ കൂടുന്നവർക്ക് അനുഭവവേദ്യമായി. ദൈവീകത്വം ക്രിസ്തുവിൻ്റെ മാനുഷികത്വത്തിൽ പ്രകാശിതമായി. ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ടിരുന്നവർ ഭയചികിതരും നിശബ്ദരുമായി. അസ്തമന സൂര്യൻ്റെ ചെങ്കരുതികൾ പോലെ ക്രിസ്തുവിൽ നിന്നുള്ള പ്രഭാപൂരം ഹെരോദാവിൽ പതിച്ചു. ക്രിസ്തു ഒരു അസാധാരണ വ്യക്തിയാണെന്ന് ഹെരോദാവിന് മനസ്സിലായി. താൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെന്ന തോന്നൽ ഹെരോദാവിന് ഉണ്ടായി. കഠിനഹൃദയനായിട്ടും ഹെരോദാവിന് ക്രിസ്തുവിനെ ഒരു കുറ്റവാളിയെന്ന് പ്രസ്താവിക്കുവാനുള്ളതായ ധൈര്യം ഉണ്ടായില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഹെരോദാവിന് ധൈര്യം ഉണ്ടായില്ല. ഹെരോദാവ് യേശുവിനെ വീണ്ടും പിലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ചു. പിലാത്തോസ് തികച്ചും നിരാശനും സമാധാനമില്ലാത്തവനുമായിരുന്നു. യഹൂദന്മാർ വീണ്ടും യേശുവിനെയും കൊണ്ട് തിരികെ വന്നപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചു. യേശുവിനെ താൻ വിചാരണ ചെയ്തു കഴിഞ്ഞുവെന്നും യേശുവിൽ താൻ ഒരു കുറ്റവും കാണുന്നില്ല എന്നും പിലാത്തോസ് യഹൂദന്മാരോട് പറഞ്ഞു. യേശുവിനെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചതല്ലാതെ അവ വാസ്തവമെന്ന് തെളിയിക്കുവാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. ഹെരോദാവിനും യേശുവിൽ മരണയോഗ്യമായ കുറ്റമൊന്നുപോലും കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും, പിലാത്തോസ് പറഞ്ഞു. പിലാത്തോസ് തൻ്റെ ബലഹീനത പ്രകടമാക്കി. യേശു നിരപരാധിയെന്ന് അയാൾ പ്രസ്താവിച്ചെങ്കിലും യേശുവിനെതിരെ ആരോപണം കൊണ്ടുവന്നവരെ പ്രീതിപ്പെടുന്നതിന് യേശുവിനെ അടുപ്പിക്കുന്നതിന് ഒരുങ്ങി. ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ന്യായത്തെയും സാൻമാർഗിക തത്വങ്ങളെയും വെടിയുവാൻ പിലാത്തോസ് ഒരുക്കമായിരുന്നു. ഈ നിലപാട് പിലാത്തോസിനെ കുഴപ്പത്തിലാക്കി. തീരുമാനമെടുക്കാനുള്ളതായ പിലാത്തോസിൻ്റെ കഴിവില്ലായ്മ ജനത്തിന് മനസ്സിലായി. ക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്നതിന് വേണ്ടി ആളുകൾ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുവാൻ വിടുകയില്ല എന്ന തൻ്റെ ആദ്യത്തെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ പിലാത്തോസിന് മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. താൻ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ തൻ്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ ആരും മുതിരുകയില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ വധത്തിൽ പിലാത്തോസിന് കുറ്റം ഉണ്ടാവുകയില്ലായിരുന്നു. സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് പിലാത്തോസ് ഓരോ ചുവടും എടുത്തത്. തൻ്റെ നീതിബോധത്തെ പിലാത്തോസ് ദൂരത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. തൽഫലമായി പിലാത്തോസ് പുരോഹിതന്മാരുടെയും യഹൂദ പ്രമാണികളുടെയും ആജ്ഞാനുവർത്തിയായി. തൻ്റെ അസ്ഥിരതയും സ്വയം തീരുമാനമെടുക്കാനുള്ളതായ കഴിവില്ലായ്മയും പിലാത്തോസിൻ്റെ നാശത്തിന് വഴിതെളിച്ചു. അവസാന നിമിഷം വരെയും പിലാത്തോസിന് ശരിയായത് ചെയ്യുവാനുള്ളതായ സന്ദർഭം ഉണ്ടായിരുന്നു. തെറ്റിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ദൈവം അവന് മുന്നറിയിപ്പ് നൽകി. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്ന ദൂതൻ പിലാത്തോസിൻ്റെ ഭാര്യയെ സന്ദർശിച്ചു. അവൾ ദർശനത്തിൽ യേശുവിനെ കണ്ടു. അവൾ ഒരു യഹൂദാസ്ത്രീ ആയിരുന്നില്ല, എങ്കിലും യേശുവിനെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന രാജകുമാരൻ എന്ന് അവൾ മനസ്സിലാക്കി. യേശുവിൻ്റെ സ്വഭാവവും ദൗത്യവും അവൾ ശരിയായി ഗ്രഹിച്ചു. യേശു ഒരു കുറ്റവാളിയെപ്പോലെ ബന്ധനസ്ഥനായി വിചാരണ ചെയ്യപ്പെടുന്നതും ഹെരോദാവും പടയാളികളും അവനെ പീഡിപ്പിക്കുന്നതും എല്ലാം അവൾ ദർശനത്തിലൂടെ ഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണം ഉണ്ട്, ആ ന്യായപ്രമാണപ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് യഹൂദാജനം പറയുന്നതും, ഞാനോ അവനിൽ ഒരു കുറ്റം കാണുന്നില്ല എന്ന് പിലാത്തോസ് പറഞ്ഞ ശേഷം യേശുവിനെ അടിപ്പാനായി വിട്ടുകൊടുക്കുന്നതും പിലാത്തോസിൻ്റെ ഭാര്യ ദർശനത്തിൽ കണ്ടു. ക്രിസ്തുവിനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ക്രൂശിൽ ക്രിസ്തു കിടക്കുന്നതും ഭൂമി അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കുന്നതും അവൾ കണ്ടു. നിവൃത്തിയായി എന്ന യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളും അവൾ കേട്ടു. വേറൊരു രംഗവും പിലാത്തോസിൻ്റെ ഭാര്യ ദർശനത്തിൽ കണ്ടു. ക്രിസ്തു ഒരു വലിയ വെളുത്ത നിറമുള്ള മേഘത്തിൽ ഇരിക്കുന്നതും ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നതും യേശുവിനെ ക്രൂരമായി വധിച്ചവർ യേശുവിൻ്റെ പ്രഭയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോകുന്നതും പിലാത്തോസിൻ്റെ ഭാര്യ ദർശനത്തിൽ കണ്ടു. അവൾ ഭയപ്പെട്ടു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. പിലാത്തോസിന് സ്വപ്നവിവരം എഴുതി കൊടുക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിന്നിരുന്ന പിലാത്തോസിന് ഭാര്യയെ കൊടുത്തയച്ച എഴുത്ത് കിട്ടി. ആ എഴുത്ത് ഇപ്രകാരമായിരുന്നു: ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു. പിലാത്തോസിൻ്റെ മുഖം വിവർണമായി. പരസ്പര വിരുദ്ധങ്ങളായ വികാരങ്ങളുടെ സംഘടനത്താൽ അവൻ ഉഴറി. പിലാത്തോസ് തീരുമാനമെടുക്കുവാൻ വൈകുന്നത് കണ്ട പുരോഹിതന്മാരും പ്രമാണികളും ജനത്തെ ഇളക്കിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിനെ മോചിപ്പിക്കുന്നതിന് അന്ന് നിലവിലിരുന്ന ഒരു പതിവ് സമ്പ്രദായത്തെക്കുറിച്ച് പിലാത്തോസ് ഓർത്തു. യഹൂദന്മാരുടെ ഉത്സവ സമയത്ത് ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ജാതികളിൽ നിന്ന് സ്വീകരിച്ച ഒരു പതിവായിരുന്നു ഇത്. ഇത് നീതി അടിസ്ഥാനമാക്കിയായിരുന്നില്ല, എങ്കിലും യഹൂദന്മാർ ഈ പതിവ് സ്വീകരിച്ചിരുന്നു. ബെറബാസ് എന്നുപേരുള്ള കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി ഈ അവസരത്തിൽ തടവിലുണ്ടായിരുന്നു. അയാളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കിടക്കുകയായിരുന്നു. ബെറബാസ് മെസ്സിഹ എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. സാത്താന്യ ശക്തി കൊണ്ട് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും അനുയായികളെ നേടുകയും ചെയ്തു. അവൻ റോമാ ഗവൺമെൻറ്റിനെതിരെ ജനത്തെ ഇളക്കുകയും കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ക്രൂരനായ ബെറബാസിനെയും നിരപരാധിയായ യേശുവിനെയും നിർത്തിക്കൊണ്ട് ഇവരിൽ ആരെ വിട്ടയക്കണം എന്ന് ജനത്തോട് പിലാത്തോസ് ചോദിച്ചു. ജനത്തിൻ്റെ സഹതാപം യേശുവിനോടായിരിക്കുമെന്ന് പിലാത്തോസ് കരുതി. ബെറബാസിനെ മോചിപ്പിക്കുക എന്ന് ജനം ആക്രോശിച്ചു. ജനത്തിന് തൻ്റെ ചോദ്യം മനസ്സിലായി കാണുകയില്ല എന്ന വിചാരത്താൽ പിലാത്തോസ് വീണ്ടും ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ? ജനം അട്ടഹസിച്ചു പറഞ്ഞു, ഇവനെ വേണ്ട, ബെറബാസിനെ മതി. എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് പിലാത്തോസ് ചോദിച്ചു. ഇളകിമറിയുന്ന ജനം പിശാചുക്കളെപ്പോലെ ഗർജിച്ചു, അവനെ ക്രൂശിക്കണം. ദുഷ്ടാത്മസേന തന്നെ മനുഷ്യവേഷത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പൈശാചികമായ ജനക്കൂട്ടത്തിൽ നിന്ന് ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ്? പിലാത്തോസ് കുഴങ്ങി വശമായി. കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നിർദോഷിയായ ഒരു മനുഷ്യനെ ഹീനമായ ക്രൂശമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പിലാത്തോസ് ആഗ്രഹിച്ചു. ജനത്തിൻ്റെ ആരവം അടങ്ങിയപ്പോൾ പിലാത്തോസ് ചോദിച്ചു, അവൻ ചെയ്ത ദോഷമെന്ത്? എന്നാൽ ബുദ്ധിക്ക് നിരക്കുന്ന വിശദീകരണം നൽകുവാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ നിരപരാധിത്വത്തിൻ്റെ തെളിവ് അവർക്കാവശ്യമായിരുന്നില്ല, ക്രിസ്തുവിനെ വധിക്കുക എന്നതായിരുന്നു യഹൂദന്മാരുടെ ആവശ്യം. പിലാത്തോസ് യേശുവിനെ വധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വീണ്ടും ശ്രമിച്ചു. അവൻ മൂന്നാമതും അവരോട്, അവൻ ചെയ്ത ദോഷം എന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. അവനെ വിട്ടയക്കും എന്ന് പറഞ്ഞപ്പോൾ ജനം വളരെ ഇളകി. അവനെ ക്രൂശിക്കുക എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തീരുമാനമെടുക്കുവാനുള്ളതായ പിലാത്തോസിൻ്റെ കഴിവില്ലായ്മ, വിളിച്ചു വരുത്തിയ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ചീറിയടിച്ചുകൊണ്ടിരുന്നു. ദേഹം മുഴുവനും മുറിവേറ്റവനും ക്ഷീണിതനുമായിരുന്ന യേശുവിനെ പടയാളികൾ പിടിച്ചു കൊണ്ടുപോയി ചാട്ടവാറുകൊണ്ട് അടിച്ചു. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. ഇടയ്ക്കിടെ ചില ദുഷ്ടന്മാരായ ആളുകൾ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന കോൽ വാങ്ങി തലയിൽ വെച്ചിരുന്ന മുൾക്കിരീടത്തിൽ അടിച്ചു. അപ്പോൾ മുള്ളുകൾ ചെന്നിത്തടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും രക്തച്ചാലുകൾ മുഖത്തേക്കും താടിരോമങ്ങളിലേക്കും വാർന്നൊഴുകുകയും ചെയ്തു. ആകാശമേ അതിശയിക്കുക, ഭൂമിയെ അത്ഭുതപ്പെടുക, പീഡിതനെയും പീഡിപ്പിക്കുന്നവനെയും കാണുക. കോപാന്തരായ ആ ഒരു കൂട്ടം ആളുകൾ ലോകരക്ഷകനെ ചുറ്റിവളയുന്നു. പരിഹാസവും അധിക്ഷേപങ്ങളും ദൈവദൂഷണത്തോടൊപ്പം കലർന്ന് മുഴങ്ങുന്നു. താഴ്ച ഭവിച്ച തൻ്റെ ജനനത്തെ സംബന്ധിച്ചും എളിമയിലുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും സ്നേഹവികാരം തൊട്ടുതീണ്ടിട്ടില്ലാത്ത ജനം വിളിച്ചു പറയുന്നു. ദൈവപുത്രനാണ് താൻ എന്ന ക്രിസ്തുവിൻ്റെ അവകാശപ്പെടലിനെ ജനം പരിഹസിക്കുന്നു. മ്ലേച്ഛമായ പരിഹാസവും കളിയാക്കലുകളും ഓരോ അധരങ്ങളിൽ നിന്ന് വീഴുന്നു. യേശുവിനെ ദുഷിക്കുവാൻ ജനത്തെ നയിച്ചത് സാത്താനായിരുന്നു. യേശുവിന് പ്രതിഷേധ ശബ്ദം പുറത്തേക്ക് വരുത്തുവാൻ സാത്താൻ വളരെ ശ്രമിച്ചു. അതല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിപ്പാൻ യേശുവിനെ പ്രേരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ദൗത്യത്തെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ സാത്താൻ ശ്രമിച്ചു. യേശുവിനെ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ തോൽപ്പിച്ച് യേശുവിൻ്റെ രക്ഷാദൗത്യം തകർക്കുവാൻ സാത്താൻ കഴിവുറ്റ ശ്രമിച്ചു. യേശുവിൻ്റെ ദൈവികത്വം തെളിയിച്ചു കാട്ടുന്നതിന് വേണ്ടിയായിരുന്നു യേശുവിനോട് അത്ഭുതം പ്രവർത്തിപ്പാൻ ശത്രുക്കൾ ആവശ്യപ്പെട്ടത്. യഹൂദന്മാർ അന്വേഷിച്ചതിലും കൂടുതലായ തെളിവ് അവർക്ക് ലഭിച്ചു. തങ്ങളുടെ ക്രൂരത, തങ്ങളുടെ മനുഷ്യത്വം ഇല്ലാതാക്കി, തങ്ങളെ സാത്താന് തുല്യരാക്കിയതുപോലെ യേശു പ്രകടിപ്പിച്ച സൗമ്യതയും ക്ഷമയും തൻ്റെ ദൈവികത്വത്തെ തെളിയിച്ചു കൊടുത്തു. കർത്താവിന് വന്ന താഴ്ചയായിരുന്നു തൻ്റെ ശ്രേഷ്ഠതയുടെ വാഗ്ദത്തമായി തീർന്നത്. യേശുവിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് മുഖത്തേക്ക് ഒലിച്ചിറങ്ങിയ രക്തം, തന്നെ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്യുന്ന ആനന്ദ തൈലം, എബ്രായർ 1:9 അതിൻ്റെ വാഗ്ദത്ത പൂർത്തി ആയിരുന്നു. ഇത്രയധികം പരിഹാസവും പിറുപിറുപ്പും യേശുവിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടും യേശു ഒരു പ്രതിഷേധ വാക്കുപോലും ഉച്ചരിക്കാത്തതിൽ സാത്താൻ ക്രുദ്ധനായി. പൂർണ്ണ മനുഷ്യത്വവും എടുത്തിരുന്ന കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിൽ അണ്ണുവിട വ്യതിചലിച്ചില്ല. യേശുവിനെ വാറുകൊണ്ട് അടുപ്പിപ്പാനും പരിഹസിപ്പാനും പിലാത്തോസ് അനുവദിച്ചത് അത് മുഖാന്തരം യേശുവിന് അനുകൂലമായി ജനവികാരം തിരിച്ചുവിടണമെന്ന പ്രതീക്ഷയിലായിരുന്നു. ആ ശിക്ഷ കൊണ്ട് ജനം തൃപ്തരായേക്കുമെന്ന് പിലാത്തോസ് കരുതി. യേശുവിൻ്റെ ജീവനെ രക്ഷിപ്പാൻ പിലാത്തോസ് ശ്രമിക്കുകയാണെന്ന് യഹൂദന്മാർ മനസ്സിലാക്കി. ഒരു കാരണവശാലും യേശുവിനെ മോചിപ്പിക്കരുതെന്ന് അവർ തീരുമാനിച്ചിരുന്നു. തങ്ങളെ തൃപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിനെ വാറുകൊണ്ട് അടുപ്പിച്ചതെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി. യേശുവിനെ വധിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണ് നിർബന്ധിച്ചാൽ തങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താനാകുമെന്ന് യഹൂദന്മാർ കരുതി. ബർബാസിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ പിലാത്തോസ് ആളയച്ചു. ബർബാസിനെയും ക്രിസ്തുവിനെയും അടുത്തടുത്ത് നിർത്തിയ ശേഷം ക്രിസ്തുവിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പിലാത്തോസ് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്ത് കൊണ്ടുവരുന്നു. ഗൗരവവും അപേക്ഷാസ്വരവും ഇടകലർന്ന വിധത്തിലായിരുന്നു പിലാത്തോസ് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയത്. പരിഹാസ്യമായ വിധത്തിൽ വസ്ത്രം ധരിപ്പിക്കപ്പെട്ട ദൈവപുത്രൻ മുൾക്കിരീടവും അണിഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ നിന്നു. ചാട്ടവാറുകൊണ്ടുള്ള അടിയുടെ ഫലമായി ക്രിസ്തുവിൻ്റെ പുറത്തുനിന്ന് ധാരധാരിയായി രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. രക്തക്കറ ഉണങ്ങിപ്പിടിച്ചിരുന്ന മുഖത്ത് ക്ഷീണവും വേദനയും പ്രതിഫലിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ മുഖ സൗന്ദര്യം കൂടുതൽ ആകർഷകമായി കാണപ്പെട്ടു. ശാന്തതയും ക്ഷമയും ആ മുഖത്ത് വിളങ്ങിയിരുന്നു. തന്നെ ഉപദ്രവിച്ചവരെയും പരിഹസിച്ചവരെയും അനുകമ്പയോടെ യേശു നോക്കി. ഭീരുത്വം ഒട്ടും തന്നെ ആ മുഖത്ത് ബാധിച്ചില്ലായിരുന്നു. ബർബാസിൻ്റെ മുഖത്ത് ക്രൂരതയുടെ ഭാവം പ്രതിഫലിച്ചിരുന്നു. ക്രിസ്തുവും ബർബാസും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ പ്രകടമായിരുന്നു. കാഴ്ചക്കാരിൽ ചിലർ യേശുവിനെ നോക്കി വിലപിച്ചു. റോമാ പടയാളികളിലെല്ലാവരും കഠിനഹൃദയരായിരുന്നില്ല. യേശുവിനെയും പ്രഭാസിനെയും അവർ സശ്രദ്ധം വീക്ഷിച്ചു. ക്രിസ്തുവിൻ്റെ രൂപം ഏവരുടെയും ഹൃദയത്തെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. പ്രഭാസിനെ ഒറ്റനോട്ടത്തിൽ കുറ്റവാളിയെന്ന് മനസ്സിലാക്കാമായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ദൂരവ്യാപകമായ ഫലം അവരുടെ കൂടിയിരുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർണയിക്കപ്പെടുന്ന സമയമായിരുന്നു അത്. ക്രിസ്തുവിൻ്റെ വിനയം ഏവരെയും അത്ഭുതപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ ദീർഘക്ഷമ പിലാത്തോസിൽ വിസ്മയമുളവാക്കി. ഇത്ര നല്ലവനായ മനുഷ്യനെ യഹൂദന്മാർ കൊല്ലുകയില്ല എന്ന ചിന്ത പിലാത്തോസിന് ഉണ്ടായിരുന്നു. യേശുവിനോടുള്ള പുരോഹിത പ്രമാണികളുടെ വിദ്വേഷം ഗ്രഹിക്കുവാൻ പിലാത്തോസിന് കഴിഞ്ഞില്ല. യേശുവിനെ ക്രൂശിക്കുക എന്ന് വീണ്ടും യഹൂദന്മാർ ആർത്ത് വിളിച്ചു. ഒടുവിൽ പിലാത്തോസ് ജനത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടു. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. തഴമ്പിച്ച ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നുവെങ്കിലും പിലാത്തോസ് യേശുവിനെക്കുറിച്ച് ദുഃഖിച്ചു. ശിക്ഷാവിധിയിൽ ആവുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തിട്ടും യേശുവിൻ്റെ മുഖം ആരിലും മതിപ്പുളവാക്കുന്ന തരത്തിലായിരുന്നു. പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണം ഉണ്ട്. അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു. പിലാത്തോസ് ഭയചികിതനായി. ക്രിസ്തുവിൻ്റെ ദൗത്യത്തെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ അവന് ശരിയായ രൂപമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ അവൻ വിശ്വസിച്ചിരുന്നു. മുമ്പ് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അവ്യക്തമായ ചിന്തയ്ക്ക് വ്യക്തമായ ഒരു രൂപം ഇപ്പോൾ ലഭിച്ചു. തൻ്റെ മുമ്പാകെ മുൾക്കിരീടവും അണിഞ്ഞ് ധൂമ്ര വസ്ത്രവും ധരിച്ച് നിൽക്കുന്ന ആ വ്യക്തി ദൈവീക സ്വഭാവമുള്ള വ്യക്തിയല്ലേ എന്ന് പിലാത്തോസ് സ്വയം ചോദിച്ചു. പിലാത്തോസ് വീണ്ടും യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് ആകുന്നു? യേശു മറുപടി പറഞ്ഞില്ല. സത്യത്തിന് സാക്ഷിയായ ക്രിസ്തു തൻ്റെ ദൗത്യം ഇന്നതെന്ന് വെളിവാക്കിയിരുന്നു. എന്നാൽ പിലാത്തോസ് സത്യം സ്വീകരിപ്പാൻ ഒരുക്കമല്ലായിരുന്നു. താൻ നൽകിയതിൽ കൂടുതലായി നൽകുവാൻ ക്രിസ്തുവിന് വേറൊന്നുമില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ നിശബ്ദതയിൽ ഈർഷ്യ പൂണ്ട് പിലാത്തോസ് പറഞ്ഞു, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? ക്രിസ്തു പറഞ്ഞു, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപം ഉണ്ട്. തീവ്രമായ വേദന അനുഭവിക്കുന്നതിനിടയിൽ പിലാത്തോസിനോട് ദയ കാണിപ്പാൻ യേശു മറന്നില്ല. ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു രംഗമായിരുന്നു അത്. ആ രംഗം യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് പ്രകാശം പരത്തി. അതുകൊണ്ട് എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്, യേശു പറഞ്ഞു. മഹാപുരോഹിതനായ കയ്യഫാവ് യഹൂദജാതിയെ ആകമാനം പ്രതിനിധീകരിച്ചിരുന്നു. റോമൻ ഭരണാധികാരികളുടെ ജീവതത്വങ്ങൾ യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചും യഹൂദന്മാർക്ക് പ്രകാശം ലഭിച്ചിരുന്നു. അവർക്ക് ലഭിച്ച പ്രകാശത്തിനനുസരിച്ചായിരിക്കും അവർക്ക് വരാൻ പോകുന്ന ന്യായവിധി. തങ്ങൾക്ക് ലഭിച്ച ദൈവീജ്ഞാനത്തെ നിരസിച്ചവർക്കും യഹൂദ ജനതയെ തെറ്റിലേക്ക് നയിച്ചവർക്കുമായിരുന്നു ഏറ്റവും വലിയ ശിക്ഷാവിധി ലഭിക്കുവാൻ പോകുന്നത്. പിലാത്തോസിനും ഹെരോദാവിനും റോമൻ പടയാളികൾക്കും യേശുവിനെക്കുറിച്ചുള്ള അറിവ് താരതമ്യേന വളരെ കുറവായിരുന്നു. ക്രിസ്തുവിനെ അപമാനിക്കുന്നതിലൂടെ പുരോഹിതന്മാരെയും യഹൂദ പ്രമാണികളെയും പ്രീണിപ്പിക്കാമെന്ന് അവൻ വിചാരിച്ചു. യഹൂദന്മാർക്ക് ലഭിച്ചത്ര വെളിച്ചം അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. റോമൻ പടയാളികൾക്ക് യഥാർത്ഥ വെളിച്ചം ലഭിച്ചിരുന്നുവെങ്കിൽ അവർ യേശുവിനോട് ക്രൂരമായി പെരുമാറുകയില്ലായിരുന്നു. യേശുവിനെ മോചിപ്പിക്കുവാൻ പിലാത്തോസ് വീണ്ടും ശ്രമിച്ചു. നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതൻ അല്ല. യഹൂദന്മാർ പറഞ്ഞു, കൈസരുടെ അധികാരത്തെ പരിരക്ഷിക്കുന്നവരാണ് തങ്ങളെന്ന് യഹൂദന്മാർ അവകാശപ്പെട്ടു. എന്നാൽ അതിലൊട്ടും സത്യമില്ലായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ തങ്ങളുടെ ദേശീയവും മതപരവുമായ താല്പര്യങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. എന്നാൽ യേശുവിനോടുള്ളതായ വിദ്വേഷം കൊണ്ട് അവർ കൈസർക്ക് വേണ്ടി സംസാരിച്ചു. അവർ ഏറ്റവും വെറുത്തിരുന്ന കൈസരെ ബഹുമാനിക്കുന്നവരായി നടിച്ചു. തന്നെത്താൻ രാജാവാക്കുന്നവൻ എല്ലാം കൈസരോട് മത്സരിക്കുന്നു. യഹൂദ പ്രമാണികൾ പിലാത്തോസിനോട് പറഞ്ഞു. പിലാത്തോസിനെ പരോക്ഷമായി കുറ്റപ്പെടുന്നതായിരുന്നു ഈ പ്രസ്താവന. റോമൻ ഭരണകൂടം നേരത്തെ തന്നെ പിലാത്തോസിൽ നിന്ന് ചില തെറ്റുകൾ കണ്ടിരുന്നു. തന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഭരണകേന്ദ്രത്തിൽ ലഭിച്ചാൽ തൻ്റെ നാശത്തിന് വഴിതെളിക്കുമെന്ന് പിലാത്തോസ് ഭയപ്പെട്ടു. യഹൂദന്മാരുടെ താല്പര്യത്തിന് വിലങ്ങുതടിയായാൽ തനിക്കെതിരായി യഹൂദന്മാരുടെ രോഷം ആളിക്കത്തുമെന്ന് പിലാത്തോസ് ഭയപ്പെട്ടു. എന്ത് ചെയ്യുവാനും അവർക്ക് മടിയില്ലായിരുന്നു. ഒരു ദോഷവും പ്രവർത്തിക്കാത്ത യേശുവിനോട് പ്രവർത്തിച്ച ക്രൂരത പിലാത്തോസ് കണ്ടു. പിലാത്തോസ് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന ശേഷം ക്രിസ്തുവിനെ ജനത്തിന് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. ജനം ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. പിലാത്തോസ് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? ജനം മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് കൈസരില്ലാതെ മറ്റൊരു രാജാവില്ല. യഹൂദജനത തങ്ങളുടെ കർത്താവിനെ പരിത്യജിച്ചു. അജ്ഞാനിയായ ഭരണാധികാരിയെ തങ്ങളുടെ രാജാവായി സ്വീകരിച്ചു. ദൈവത്തെയാണ് അവർ തള്ളിക്കളഞ്ഞത്. അവരുടെ രക്ഷിതാവിനെ അവർ ഉപേക്ഷിച്ചു. കൈസരെ തിരഞ്ഞെടുത്തു. യഹൂദ പുരോഹിതന്മാരായിരുന്നു ഇതിന് കാരണം. ആരവാരം അധികമാവുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഭയത്തോടും കുറ്റബോധത്തോടും കൂടെ പിലാത്തോസ് യേശുവിനെ നോക്കി. ക്രിസ്തുവിൻ്റെ മുഖത്ത് ശാന്തിയും സമാധാനവും കളിയാടിയിരുന്നു. തൻ്റെ ശിരസിന് ചുറ്റും പ്രകാശം വലയം ചെയ്തിരുന്നു. പിലാത്തോസ് അടക്കത്തിൽ പറഞ്ഞു, അവൻ ദൈവമാകുന്നു. ജനത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പിലാത്തോസ് പറഞ്ഞു, അവൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ കൊണ്ടുപോയി അവനെ ക്രൂശിപ്പീൻ. പിലാത്തോസ് യേശുവിലൊരു കുറ്റവും കണ്ടില്ല. കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞതിൻ്റെ ശിക്ഷ യഹൂദന്മാരുടെ മേൽ വരുമെന്ന് അവൻ വിശ്വസിച്ചു. യേശുവിനെ രക്ഷിപ്പാൻ കഴിയാത്തതിൽ പിലാത്തോസ് സ്വയം പഴിച്ചു. പിലാത്തോസ് യഹൂദന്മാരുടെ ഇഷ്ടത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പിലാത്തോസ് ജനസമ്മതിയും ഉന്നത സ്ഥാനവും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ല. അനേക ആളുകൾ പിലാത്തോസിനെ പോലെയാണ്. അവർ ശ്രേഷ്ഠ തത്വങ്ങളെ ബലികഴിക്കുന്നു. തെറ്റായ ദിശയിലേക്കാണ് ശക്തിയായ ഒഴുക്കുള്ളത്. ദുഷ്ടതയുമായി കൂട്ടുകൂടുന്നവൻ തെറ്റിൻ്റെ കൂരിരുളിലേക്ക് ഒഴുകിപ്പോകുന്നു. ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് പിലാത്തോസ് വഴങ്ങി. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് പകരം യേശുവിനെ ക്രൂശിപ്പാനായി വിട്ടുകൊടുത്തു. പക്ഷേ പിലാത്തോസ് തൻ്റെ തെറ്റിന് കനത്ത വില നൽകേണ്ടി വന്നു. തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടമായി. യേശുവിൻ്റെ വധത്തിന് ശേഷം കുറ്റബോധത്താൽ തകർന്ന പിലാത്തോസ് സ്വജീവൻ നഷ്ടപ്പെടുത്തി. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. സദൃശ്യവാക്യം 14:12. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരത്തോടെ കയ്യഫാവ് പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മറ്റുള്ള യഹൂദന്മാർ അത് ഏറ്റുചൊല്ലി. ഇസ്രായേൽ ജനത തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തി. യേശുവിനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇവനെ നീക്കിക്കളുക, ബർബാസിനെ വിട്ടുതരിക. ദൈവപുത്രനായ ക്രിസ്തുവിനെ അവർ തള്ളി. സാത്താൻ്റെ പ്രതിനിധിയായ ബർബാസിനെ അവർ സ്വീകരിച്ചു. ചാട്ടവാറിൻ്റെ അടിയാൽ നിറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് യഹൂദന്മാർ അലറി, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. സ്വയം അവർ നൽകിയ വിധി സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ദൈവപുത്രൻ്റെ രക്തം ചൊരിഞ്ഞതിൻ്റെ ശാപം അവരുടെ മേൽ വന്നു. ജെറുസലേം നശിപ്പിക്കപ്പെട്ടപ്പോൾ യഹൂദന്മാർ തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കയ്പായ ഫലം അനുഭവിച്ചു. യഹൂദ ജനതയ്ക്ക് ഇന്നോളം ഉണ്ടായ അനുഭവങ്ങളിൽ തങ്ങൾ സ്വയം വരുത്തിയ ശാപം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുന്തിരിവള്ളിയുടെ തായ്തണ്ടിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട മൃതമായ ഒരു കൊമ്പായി യഹൂദ ജനത കഴിയുന്നു. അന്ത്യവിധിയുടെ നാളിൽ യഹൂദ പ്രമാണികൾ നടത്തിയ പ്രാർത്ഥന പൂർണ്ണമായി നിറവേറ്റപ്പെടും. യേശു രണ്ടാമത് ഭൂമിയിലേക്ക് വരുമ്പോൾ മൗത്വത്തിൻ്റെ രാജാവായിട്ടായിരിക്കും. ആയിരം ആയിരം ദൂതന്മാർ അപ്പോൾ യേശുവിനെ അകമ്പടി സേവിക്കും. തൻ്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർപ്പാനായിട്ടാണ് ക്രിസ്തു വീണ്ടും വരുന്നത്. എല്ലാ കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മുൾക്കിരീടധാരിയായി അല്ല ക്രിസ്തു ഇനിയും വരുന്നത്. പൊൻകിരീടം അണിഞ്ഞുകൊണ്ടായിരിക്കും. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള വെണ്മയേറിയ വസ്ത്രം ക്രിസ്തു ധരിച്ചിരിക്കും. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതി. വെളിപ്പാട് 19:16 ആയിരിക്കും. യേശുവിനെ പരിഹസിച്ചവരും അടിച്ചവരും പുരോഹിതന്മാരും പ്രമാണികളും ഈ രംഗം കാണും. തങ്ങൾ നടത്തിയ അപേക്ഷ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെയുടെ ഫലം അപ്പോൾ പൂർണ്ണമായി ലഭിക്കും. തങ്ങൾ ആരോടായിരുന്നു മത്സരിച്ചതെന്ന് അന്ന് അവർ മനസ്സിലാക്കും. അന്ന് അവരുടെ നിലവിളി ഇപ്രകാരമായിരിക്കും. അവർ മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? വെളിപ്പാട് 6:16-17.